ജാനിയുടെ സ്വന്തം കാശി, രചന സുജിഷ, അവതരണം ഷാഹുൽ മലീൻ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. കാശി തേജസിന്റെ കയ്യിൽ പിടിച്ചമർത്തി തിരിച്ചു. അവൻ അഭിമുഖമായി നിർത്തി.
നീ ഏതാടാ പുല്ല്?
കാശി അവന്റെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഞാനോ? ഞാൻ തേജസ് ദ്രോണാകും.
അവന്റെ ഒരു ഒലക്കമ്മല പേര്.
അത് പറഞ്ഞ് കാശി സ്വന്തം തലകൊണ്ട് അവന്റെ തലയിൽ ശക്തിയായി ഇടിച്ചു.
അയ്യോ കാശി, അടിക്കല്ലേ! അത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്ന പുതിയ സാറാണ്.
ലാൽകുമാർ അങ്ങോട്ടേക്ക് ഓടി വന്നുകൊണ്ട് പറഞ്ഞു. കാശി അവരുടെ കൈകൾ വെറുതെ വിട്ട് അകന്നു നിന്നു.
നിന്നെ പറ്റി പറഞ്ഞപ്പോ കാണണമെന്ന് പറഞ്ഞു പോന്നാണ് കാശി. വന്നപ്പോ തന്നെ ഏറ്റുമുട്ടിയോ?
ലാൽ തേജുവിനോട് ചോദിച്ചു. ചൂടനാണ് കാശി സാറെന്ന് പിള്ളേര് പറഞ്ഞു. എനിക്ക് ഈ ചൂടുള്ളവരെ പേരുത്തി ഇഷ്ടമാ.
കൈ കൊടുമച്ച.
തേജു അവന് നേരെ കൈ നീട്ടി.
അവന്റെ ഒരു കൈ.
കാശി മുമ്പിലിരുന്ന ഗ്ലാസിലെ ചായ അവന്റെ മേലേക്ക് ഒഴിച്ചു പോയി.
അയ്യോ, പൊള്ളിയോ?
ലാൽ കാശിയുടെ പ്രവൃത്തി കണ്ട് തേജസിനോട് ചോദിച്ചു.
ഏയ്, തണുത്ത ചായ ഇല്ലേ? ഞാനിപ്പോ വെന്തുപോയനെ.
ചൂടനാണെന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു ആക്രമണം പ്രതീക്ഷിച്ചില്ല. വാഷ്റൂമിലേക്ക് നടന്നുകൊണ്ട് തേജു പറഞ്ഞു.
എന്തിനാ സാറേ ഉടക്കാൻ പോയത്? നല്ലപോലെ മിണ്ടിയാ പോരായിരുന്നു. ആ, ഇതാണ് തേജുവിന്റെ സ്റ്റൈൽ. ചൂടന്മാരെ ചൂടാക്കി മിണ്ടാനാണ് എനിക്കിഷ്ടം.
തേജസ് ലാലിന്റെ കൂടെ ഗ്രൗണ്ടിലേക്ക് ചെല്ലുമ്പോൾ കാശി പൂമരുതിന്റെ തളിൽ നിർത്തിയിട്ടിരിക്കുന്ന ജിപ്സിയുടെ ബോണറ്റിലേക്ക് ഇടുന്ന് കണ്ണടച്ച് കിടക്കിയായിരുന്നു.
കാശി!
തേജസ് അവന്റെ വയറ്റിലേക്ക് ഇടിച്ചുകൊണ്ട് ഒപ്പം കയറിയിരുന്ന് വിളിച്ചു. കാശി വേദനയോടെ വയറും പൊത്തി എഴുന്നേറ്റിരുന്നു. തേജിനെ നിലത്തേക്ക് കാശി തള്ളി. തേജസ് അപ്പോഴും ചിരിക്കുകയായിരുന്നു. ലാൽ സാർ കാശിയുടെ വയറിൽ ഒഴിഞ്ഞുകൊടുത്തു. തേജസിനെ ശാസനയോടെ നോക്കി. തേജസ് കുസൃതിച്ചിരിയോടെ കാശിയുടെ അടുത്തേക്ക് വന്ന് അവനെ ചുറ്റിപ്പിടിച്ചു.
കാശി, എനിക്കിവിടെ സുഹൃത്തുക്കളൊന്നുമില്ല. പറ്റിയൊരുത്തിന് ഈ കോളേജിലെവിടെയും കിട്ടാനുമില്ല. പക്ഷെ തന്നെ പറ്റി കേട്ടപ്പോ ഇഷ്ടമായി. ഇന്നു മുതൽ നീ എന്റെ സുഹൃത്തായിക്കോ. ഇന്ന് വന്നിട്ട് എന്നെ തല്ലിയ നിന്നെ സുഹൃത്താക്കാൻ നീ തന്നെ ആജ്ഞാപിക്കുന്നോ? ആരാണ് നീ? സൗദിയിലെ സുൽത്താനോ?
ആണെങ്കിൽ? തേജ് കൈകൾ പിണച്ചിട്ടിരുന്നു. കാശിക്ക് ദേഷ്യം വന്നു.
അവന്റെ ഒരു തുക്കട ഗ്ലാസും ഒരു മസിൽമാൻ ബോഡിയും എനിക്ക് തലതെറിച്ചവന്മാരായിട്ടാണ് കൂട്ടുകൂടാൻ ഇഷ്ടം. അതിന് ചെറുപ്പം മുതൽ ഞാൻ കുറച്ച് ലെവലുകളെ കൂടെ കൊണ്ടുനടക്കുന്നുണ്ട്. അത് മതി എനിക്ക് കൂട്ടായിട്ട്.
കാശി മുരണ്ടു.
ഓഹോ, എന്നിട്ട് തനിക്ക് നല്ല ബോഡി കണ്ടല്ലോ. ജനിച്ചപ്പോ ഉണ്ടായതാണോ?
തേജ് കളിയോട് ചോദിച്ചു.
മോനെ, ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തതല്ല, അഞ്ചാറ് വർഷമായി ജയിലിലായിരുന്നു. അവിടെ പണിയെടുത്ത് നടന്നപ്പോ ഉണ്ടാക്കിയതാണോ? അല്ലാതെ മരുന്നും മന്ത്രം കുത്തിവെച്ച് ഉണ്ടാക്കിയതല്ല. അതിനെന്റെ കയ്യിൽ കാശുമില്ല.
നാദ് ഗ്രൂപ്പിന്റെ തലവന്റെ മോന് കയ്യിൽ കാശില്ലെന്ന് പറഞ്ഞാ വിശ്വസിക്കാൻ ഇച്ചിരി പാടാ. തേജ് മറുപടി നൽകി.
ഞാൻ എന്റെ കയ്യിൽ കാശില്ലെന്നാ പറഞ്ഞത്? എന്റെ വീട്ടുകാരുടെ സാമ്പത്തിക സ്ഥിതി നീ എന്തിനാ നോക്കുന്നത്? അല്ലെങ്കിൽ തന്നെ എന്റെ ഹിസ്റ്ററി നോക്കാൻ നീ ആരാ?
കാശി അവന്റെ ഷർട്ടിന്റെ കോളർ പിടിച്ച് അടുത്തേക്ക് വലിച്ചുകൊണ്ട് ചോദിച്ചു.
ഞാനൊരു പാവാണ് കാശി. എനിക്കിവിടെ കൂട്ടുകാരൻ ആരുമില്ല. പറ്റിയ ഒരാൾ താനാണെന്ന് തോന്നി. ഒരു കമ്പനി എന്നൂടെ ഓടാ.
കാശി അവനെ തള്ളിമാറ്റിക്കൊണ്ട് പോയി. ഉച്ചക്ക് കാശി പെരുമരത്തിനടിയിലിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ തേജസ് അവനോടൊപ്പം ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് വന്നു.
കാശി, ഇനി മുതൽ ഞാനുണ്ട്, നിന്നോടൊപ്പം ഇവിടെ ഇരിക്കാൻ.
തേജസ് തിണ്ണയിൽ അവന്റെ എതിരിരുന്നുകൊണ്ട് പറഞ്ഞു. കാശി അവൻ ശ്രദ്ധിക്കാതെ മീൻകറിയും തോരനും ചോറിൽ കൂട്ടി ഉരുട്ടി കഴിക്കുകയാണ്.
കാശിക്ക് സാമ്പാർ വേണം, എന്റെ അമ്മ ഉണ്ടാക്കിയതാ.
തേജസ് കറിയുടെ പാത്രം അവന് നേരം നീട്ടി. കാശി കഴിക്കുന്ന മതിയാക്കി എഴുന്നേറ്റ് പോയി. വൈകുന്നേരം പാർക്കിങ്ങിലേക്ക് നടക്കുന്ന കാശിയുടെ പുറകെ അവനും നടന്നു. കാശി ബുള്ളറ്റിൽ കയറിയപ്പോൾ അവനും കൂടെ കയറി.
ഇറങ്ങടാ എന്റെ വണ്ടിന്ന്.
ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിന് മുമ്പിലൂടെ അല്ലേ കാശി പോവുക? അവിടെ ഇറക്കിയാ മതി.
കോളേജിന് മുമ്പിലേ ബസ് സ്റ്റോപ്പുണ്ട്, അവിടെ പോയാ മതി. ഇത് നിന്നെ കൊണ്ടുപോകാനുള്ള വണ്ടിയല്ല.
കാശി അവന്റെ കഴുത്തിന് പിടിച്ച് ബുള്ളറ്റിൽ നിന്നിറക്കി. ശേഷം ബുള്ളറ്റ് പറപ്പിച്ചു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി അമ്മയെ വിളിക്കാൻ പോയ കാശി അടുക്കളയിൽ നിൽക്കുന്നയാളെ കണ്ട് ഞെട്ടി. ദോശയുണ്ടാക്കുന്ന അമ്മയോട് സംസാരിച്ചുകൊണ്ട് പാത്രം കയ്യിൽ പിടിച്ച് പ്രാതൽ കഴിക്കുകയാണ് അവൻ.
അമ്മേ, ഉഗ്രൻ ദോശ എന്റെ അമ്മ ഉണ്ടാക്കുന്ന പോലെ തന്നെ.
അവൻ പറയുന്ന കേട്ട് ലക്ഷ്മി ചിരിക്കുക തന്നെയാണ്.
ഹലോ, ഗുഡ് മോർണിംഗ് മച്ച.
അന്തം വിട്ടിരിക്കുന്ന കാശി കണ്ട് തേജു പറഞ്ഞു.
കൊച്ചു എഴുന്നേറ്റോ, അമ്മ ഇപ്പൊ ചായ തരാം.
ലക്ഷ്മി വേഗം ചായ ഗ്ലാസിലേക്ക് പറന്ന് അവന്റെ അടുത്തേക്ക് എന്നു.
നീ എന്താ ഇവിടെ?
കാശി ഇടുപ്പിൽ കൈകുത്തിയുണ്ട് അവനോട് ചോദിച്ചു. തേജസ് ചിരിച്ചു. എനിക്കിവിടെ ആരെയും പരിചയമില്ലെന്ന് കാശി അറിഞ്ഞൂടെ?
ലാൽ സാറിനെ വിളിച്ചപ്പോ നാട്ടിൽ പോയേക്കുവാ.
അപ്പൊ കാശിയുടെ നമ്പരന്നു, ഞാനിങ്ങോട്ട് വഴി വെച്ച് വന്നു. ശ്രീമോൾക്ക് കോളേജിൽ എന്നെ കണ്ട് പരിചയം ഉണ്ടായതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കേണ്ടി വന്നില്ല. വിഷപ്പുണ്ടെന്ന് പറഞ്ഞപ്പോ അമ്മ ആഹാരം തന്നു. അവൻ കൂളായി പറഞ്ഞു നിർത്തി.
ഇതെന്താടാ ഹോട്ടലോ? നിനക്കൊക്കെ വിഷമം മാറ്റി പോവാൻ. എന്നെ കാണാൻ വന്ന എന്നെ കണ്ടിട്ട് പോവാ. അല്ലാതെ നിന്റെ ഈ ഓവർ സ്മാർട്ട് ഇവിടെ എടുത്താറുണ്ടല്ലോ. കൊച്ചു.
ലക്ഷ്മി അവന് തടഞ്ഞു.
അയ്യേ, ഇത്ര വലിയ പയ്യനെയാണോ അമ്മ കൊച്ചു എന്ന് വിളിക്കുന്നത്? കഷ്ടം. കാശി, നീ ആ കൊച്ചിനോട് വഴക്കിടാതെ ഈ ചായ കുടിച്ച്. അമ്മ അവന് നേരെ കപ്പ് നീട്ടി. അവന് തന്നെ കൊടുത്തോ, എനിക്ക് വേണ്ട. കാശി അവനെ തുറിച്ചു നോക്കി അവിടെ നിന്ന് പോയി. ലക്ഷ്മിയോടവൻ കാശിയോട് കോളേജിൽ വെച്ച് പെരുമാറിയതൊക്കെ പറഞ്ഞു. ആ വെറുതെ അല്ല അവൻ ചൂടായി പോയത്, നല്ലപോലെ പോയി മിണ്ടാതിരുന്ന പോരായിരുന്നോ? ലക്ഷ്മി പറഞ്ഞു കേട്ട് തേജസ് ചിരിച്ചു. ഇതാണ് എൻ്റെ ഒരു സ്റ്റൈല്, ചൂടന്മാരോട് ഇങ്ങനെ പെരുമാറാൻ പാടും. അവൻ്റെ സംസാരം കേട്ട് ലക്ഷ്മി ചിരിച്ചു. കാശി വെളിയിൽ പോകാൻ വേണ്ടി സ്വീകരണ മുറി കടന്നു പോകുമ്പോൾ വീട്ടിലെല്ലാവരുമായി കളിചിരിയോടെ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു തേജസ്. നിമിഷ നേരം കൊണ്ടാണ് അവൻ എല്ലാവരെയും കയ്യിലെടുത്ത്. തൻ്റെ അച്ഛൻ പോലും അവൻ്റെ സംസാരം കേട്ട് ഉറക്കി ചിരിക്കുകയാണ്. തേജസ് ആള് രസികരാണ്. അവൻ പറയുന്ന തമാശകൾ കേട്ട് ഗൗരവത്തിൽ നിൽക്കുന്ന കാശിയുടെ ചുണ്ടിലും ഒരു ചിരി വിടർന്നു. പുറത്തുള്ള ബാഗ് മുറുകെ പിടിച്ച് കാശി വെളിയിലേക്ക് കയ്യിലുള്ള കീ കറക്കിക്കൊണ്ട് പോയി. കാശിയുടെ ജിപ്സി പോകുന്ന സൗണ്ട് കേട്ട് തേജസ് പുറത്തേക്ക് ഓടി. അയ്യോ, കാശി ഇവിടെയൊക്കെ പോയത്? തേജസ് പുറത്തേക്ക് ഓടി വന്നപ്പോൾ ലക്ഷ്മിയും പിന്നാലെ വന്നു. ചേട്ടൻ ഞായറാഴ്ച രാവിലെ പോകുന്ന പുഴയിലേക്കായിരിക്കും, ശ്രീ അങ്ങോട്ടേക്ക് വന്ന് പറഞ്ഞു. കുളിക്കാനാണ്? അല്ല തേജസ് സാറേ, മീൻ പിടിക്കാൻ. എന്നിട്ട് കറി വെച്ച് കള്ളിൻ്റെ കൂടെ കഴിക്കാൻ, കൂടെ കൂട്ടുകാരുണ്ടാവും. ശ്രീ പറയുന്ന കേട്ട് ലക്ഷ്മി അവളുടെ ചെവി പിരിച്ചു. വെറുതെ പറയാം മോനെ, കാശി കുടുക്കിയൊന്നുമില്ല, അവനൊരു ദുഷ്യയിലുമില്ല. ലക്ഷ്മി വിളറിയ മുഖത്തോടെ പറയുന്ന കേട്ട് തേജസ് ചിരിച്ചു. അമ്മേ, കാശിമോ നല്ല ഒന്നാന്തര തെമ്മാടിച്ചകനാണെന്ന് ഈ നാട്ടിൽ ചോദിച്ചാൽ ആരും പറയുകയുള്ളൂ. അമ്മ വിഷമിക്കേണ്ട, ഈ കുടിയൊക്കെ നമുക്ക് നിർത്താന്നേ. അവൻ്റെ ആശ്വാസ വാക്കുകൾ കേട്ട് ലക്ഷ്മി ഒരു ദീർഘനിശ്വാസത്തോടെ പുഞ്ചിരിച്ചു. കാശിയും കൂട്ടുകാരും പുഴയിലെ കല്ലേട്ടിൽ നിന്ന് മദ്യപിക്കുകയായിരുന്നു. ഏതടവൻ ഞങ്ങളുടെ പറഞ്ഞ, നിന്നെങ്ങനെ ഒരുത്തും പെരുമാറിയിട്ട് നീ വെറുതെ വിട്ടുള്ള ചരിത്രമല്ലോ കാശി, ജോണി ചോദിച്ചു. ഏയ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ആളൊരു ശുദ്ധനാണെന്ന് തോന്നുന്നു. എന്തോ അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നല്ല പരിചയമുള്ള പോലെ, എന്നാലോ അറിയുകയില്ല, അങ്ങനെ ഒരു അവസ്ഥ. ആ ചിലപ്പോൾ എന്നെ തോന്നലാവും, കാശി പറഞ്ഞു നിർത്തി. കാശി എങ്ങനെ ഇരിക്കും ആ മുതൽ? ജോണി അവനോട് ചോദിച്ചു. ആ എനിക്കറിഞ്ഞൂടാ, കാശി താല്പര്യമില്ലാതെ പറഞ്ഞു. എന്നാൽ ഞാൻ പറഞ്ഞുതരാം, ഒത്ത പൊക്കത്തിൽ വെളുത്ത് തുടുത്ത മുകളിൽ ഒരു ചുന്ദരൻ, ഒരു മസിലളിയൻ, ജോണി പറഞ്ഞു. നിനക്കെങ്ങനെ അറിയാം? അവരെല്ലാവരും ഒരുപോലെ അവനോട് ചോദിച്ചു. എന്തിനാ എന്നെ നോക്കുന്നത്? ദാ അങ്ങോട്ട് നോക്കിയേ. ജോണി ചൂണ്ടിക്കാട്ടി അടുത്തേക്ക് എല്ലാവരും നോക്കുമ്പോൾ പൂഴിമണലിലൂടെ നടന്നു വരുന്ന തേജസ്സിനൊപ്പം പൊട്ടിച്ചിരിച്ചുകൊണ്ട് നടന്നു വരികയാണ് ഗീതവും ആര്യയും ശ്രീയും. അവരുടെ കൂടെ നടക്കുന്നുണ്ടെങ്കിലും ജാനി ഫോണിൽ നോക്കി ഗൗരവത്തിൽ നടക്കുകയാണ്. ഇവനാരടാ, ഹിറ്റ്ലർ മാധവൻ കുട്ടിയോ? ജോണി നീ വെറുതെ പൊട്ടതനം പറയാതെ, ഇങ്ങനെ ഒരു ഗൗരവക്കാരനല്ല ഇവൻ, തനി കൃഷ്ണൻ തന്നെ, ചാർലി എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. ജേക്കബ് എന്ന ജോയുടെ മുഖം കാർമേഘം മൂടിയതുപോലെയായത് കണ്ട് ശ്രീലക്ഷ്മി തേജസ്സിൻ്റെ അടുത്തുനിന്ന് മാറി ജാനിയുടെ അടുത്ത് പോയി നിന്നു. എന്ത് പണിയാണ് മച്ച കാണിച്ച്, പോരുമ്പോ എന്നെ ഒന്ന് വിളിക്കണ്ടേ? തേജസ് കല്ലിൽ ചവിട്ടിക്കാരിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു, ഒപ്പം പെൺപടകളും. അവര് വന്നപ്പോൾ കാശി കുപ്പിയൊക്കെ മാറ്റിവെക്കാൻ ജോണിയോട് കണ്ണുകൊണ്ട് കാണിച്ചു. കാശിയും കൂട്ടുകാരും ചൂണ്ടയിടാൻ തുടങ്ങി. ആഹാ, എല്ലാവരും കൂടി മദ്യപാനത്തിലായിരുന്നല്ലേ, ഇതൊക്കെ മോശലേങ്ങമാരെ, നിർത്തിക്കൂടെ? ചൂണ്ടയിടുന്ന കാശിയുടെ അടുത്ത് വന്നിരുന്നുകൊണ്ട് തേജസ് പറഞ്ഞു. കാശിയുടെ സുഹൃത്തുക്കൾക്ക് അവനും തേജസിന്റെ വാക്കുകൾ കേട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഈ കൂട്ടമായിട്ടുള്ള കുടിയാണ് ആദ്യം ഒഴിവാക്കേണ്ടത്, അതുകൊണ്ട് ഇനി നിങ്ങളാരും കുടിക്കരുത്, തേജസ് വീണ്ടും പറഞ്ഞു. നീ തല്ലുവാങ്ങാൻ ഒരുമ്പിട്ട് ഇറങ്ങിയതാണല്ലേ, പോ പോ, പോയി തരത്തിപ്പോയി കളിക്ക, കാശി പറഞ്ഞു കേട്ട് തേജസ് മിണ്ടാതിരുന്നു. കാശി ചൂണ്ടക്കുളത്തിൽ ഇരുകൂർക്കിയായിരുന്നു. കാശി ഗീതവനെ തോളിൽ പിടിച്ച് അടുത്ത കളിയിൽ ഇരിക്കാനിറങ്ങി. ചേച്ചി നോക്കിയിരിക്ക്, കല്ലൊക്കെ ഇളകിയാണ് നിൽക്കുന്നത്, വീഴും. കാശി അവളുടെ കയ്യിൽ പിടിച്ച് സൂക്ഷിച്ചിറക്കി. ഗീത അവൻ്റെ അടുത്തിരുന്നു. ആര്യ നോക്കി നിൽക്കുന്ന കണ്ട് കാശി മുഖം തിരിച്ചു. ജാനി അപ്പോഴും ഫോണിൽ കളിക്കുകയായിരുന്നു. ജാനി പെട്ടെന്ന് മുഖം ഉയർത്തിയതും കാശി ജോണിയെ വിളിക്കാൻ തിരിഞ്ഞതും ഒരുമിച്ചായിരുന്നു. എന്താടാ കാലനാഥ? അത് നിന്റെ അച്ഛൻ അനന്തശങ്കരെ പോയി വിളിയടി. മൂദേവി, മൂദേവി നിന്റെ മറ്റോള്. ജാനിക, നീ എന്റെ കയ്യിൽ നിന്ന് തല്ലുവാങ്ങി അടങ്ങൂ അല്ലേ, ഇങ്ങോട്ട് വാട കാലനാഥ, നീ തല്ലാൻ. ജാനികയും വിട്ടുകൊടുത്തില്ല. നീ ഇങ്ങ് വന്നേ ജാനി, വഴക്കിടാതെ. ഗീത അവളെ കുറച്ച് അപ്പുറത്തേക്ക് കൊണ്ടുപോയി. ജേക്കബിനെ അവിടെ നിന്ന് കാണാതായപ്പോൾ സ്ത്രീ ചുറ്റും നോക്കാൻ തുടങ്ങി. താഴെ പാറയുടെ അപ്പുറത്ത് നിന്ന് അവന്റെ തലഭാഗം കണ്ടപ്പോൾ സ്ത്രീയുടെ മുഖം തെളിഞ്ഞു. അവൾ മെല്ലെ അവിടെ നിന്ന് വലിഞ്ഞു താഴെ നിൽക്കുന്ന ജോയുടെ അടുത്തേക്ക് പോയി. അവൾ ചെല്ലുമ്പോൾ അവൻ സിഗരറ്റ് വലിക്കുകയാണ്. ഒന്ന് കളയുന്നുണ്ടോ ഈ ഒരു വലി തന്നെ വലി, ദേഷ്യത്തോടെ അവളവന്റെ ചുണ്ടിൽ നിന്ന് സിഗരറ്റ് എടുത്ത് വലിച്ചെറിഞ്ഞു. ദേഷ്യം വന്ന് ജോ അവളുടെ ഇടുപ്പിലേക്ക് കൈ ചുറ്റി അവനിലേക്ക് അടുപ്പിച്ച് അവളുമായി പാറയുടെ മേലേക്ക് ചാരി നിന്നു. മോന്തയും വീർപ്പിച്ച് നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് മിണ്ടോ, എന്നെ കെറുക്ക, അവൻ്റെ താടിയിൽ പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. അതേടി, ഞാൻ മിണ്ടിപ്പിച്ചു തരാൻ നിന്നെ, എന്ത് റിളിയായിരുന്നു അവൻ്റെ കൂടെ വരുമ്പോൾ. ചൂടാവാതെ എൻ്റെ കാമുക, അത് ഞങ്ങളുടെ കോളേജിൽ വന്ന പുതിയ സാറാ, കാശിയേട്ടൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ. ആട് നല്ല തമാശ പറയും, അത് കേട്ട് ചിരിച്ചതാണ് എന്റെ പൊന്നെ. അവനോട് കണ്ണുകൾ ഇറുക്കി കാണിച്ചുകൊണ്ട് ശ്രീലക്ഷ്മി പറഞ്ഞു, ആ കണ്ണുകളുടെ കുസൃതി കണ്ട് ജോയുടെ ദേഷ്യമില്ലാതായി. അവൻ അവളിലേക്ക് മുഖം അടുപ്പിച്ച് അവളുടെ ചുണ്ടിൽ മൃദുവായി ചുംബിച്ചു. ശ്രീ അവനിൽ നിന്ന് മുഖം തിരിച്ചു. നിങ്ങൾ ഇന്നും കുടിച്ചല്ലേ? അവന്റെ കലങ്ങിയ കണ്ണുകളിലേക്കും വായിൽ നിന്ന് വന്ന മദ്യത്തിന്റെ ഗന്ധവും അറിഞ്ഞപ്പോൾ പരിഭവത്തോടെ അവൾ ചോദിച്ചു, അത് നിനക്ക് ഇത്ര നേരം നിന്നപ്പോ മനസ്സിലായില്ലടി? അവൻ കണ്ണിറുക്കി ചോദിച്ചു, മനസ്സിലാവുക ചെയ്തിരുന്നു, പക്ഷെ ഉമ്മ വെച്ചപ്പോ അയ്യേ. അവൾ മൂക്ക് ചുളിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ ഏട്ടനോട് ആദ്യം നന്നാവാൻ പറ. രാവിലെ തന്നെ കമിഴ്ത്താൻ വിളിച്ചോണ്ട് വന്നാ. എന്റെ ഏട്ടൻ പാവ, നിങ്ങളാ കുടിയൻ. ആണോ? എന്നാ ഇത് പിടിച്ചോ. പാറയിൽ ചാരിക്കിടക്കുന്ന അവളിലേക്ക് ഒന്നുകൂടെ ചേർന്ന് നിന്നുകൊണ്ട് ജോ അവളുടെ ചുണ്ടുകൾ കവർന്നെടുത്തു. അവന്റെ തോളിൽ പിടിച്ച് ശ്രീ തള്ളിമാറ്റാൻ ശ്രമിച്ചെങ്കിലും പതിയെ അവന്റെ മുടിയിൽ വിരലൊടിച്ചുകൊണ്ട് ശ്രീ അവന്റെ ചുംബനത്തിൽ അലിഞ്ഞേറുന്നു. അവളുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ മുട്ടിട്ടു. ജോ അവളുടെ അതിരങ്ങൾ വെറുതെ വിട്ടു. ശ്രീ കിതച്ചുകൊണ്ട് നാണത്തോടെ മിഴികൾ താഴ്ത്തി. ജേക്കബ് അവള് ഇറുകെ പുണർന്നു. അവർ സംസാരിച്ചുകൊണ്ടിരുന്നു. ജോച്ച, എനിക്ക് പേടിയാവുന്നു. അച്ഛൻ എന്റെ കല്യാണക്കാരിക്ക് നോക്കുന്നുണ്ടെന്നൊരു സൂചനയൊക്കെ കിട്ടി. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. നീ എന്റെ പെണ്ണ. നെഞ്ചിൽ തലയച്ച് നിൽക്കുന്ന അവളുടെ മുടി തലോടിക്കൊണ്ട് ജോ പറഞ്ഞു, അച്ഛനോട് എന്തിനാണ് ചൂടായത്? നിന്റെ അച്ഛൻ രണ്ടുപിടിക്കേണ്ട ടൈം എപ്പോഴും കഴിഞ്ഞു. പിന്നെ ഭാവി അമോഷണലി എന്ന് കരുതി വെറുതെ വിട്ടതാ. ഞങ്ങളൊരു ചെക്കനെ അത്രയ്ക്ക് നോവിച്ചിട്ടുണ്ട് അങ്ങേര്. വീട് തന്നെ എന്റെ അച്ഛനും നിങ്ങൾ തല്ലുവല്ലേ. അടങ്ങി നിൽക്കടി പോത്തെ. വല്ലപ്പോഴും സംസാരിക്കാൻ വന്ന ഈ ചോറിയുന്ന സംസാരം നിന്റെ വായിന്ന് വരൂ. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതൊക്കെ അറിഞ്ഞല്ലേ നീ ഇഷ്ടപ്പെട്ടത്. ഇല്ലെങ്കിൽ തേച്ചിട്ട് പോയിക്കോ, വല്ല സായിപ്പിനെയും കെട്ടി. അവൻ പിണങ്ങിപ്പോകുന്നു കണ്ട് ശ്രീ അവൻ ഇറുകെ കെട്ടിപ്പിടിച്ചു. നിങ്ങളെ വിട്ട് ഞാൻ എവിടെയും പോവില്ല ജോച്ച. എന്റെ ഏട്ടനെ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന അവൻ ജയിലിൽ പോയപ്പോൾ എന്നെയും എൻ്റെ അമ്മയെയും ആശ്വസിപ്പിച്ച് ജീവിക്കാൻ ധൈര്യം തന്ന ജോച്ചിനോടും വീട്ടുകാരോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അച്ഛനെ എനിക്ക് ഉയർന്ന ജോലിയുള്ളതിനെ കണ്ടെത്തി തരുവാൻ കഴിയുമായിരിക്കും, പക്ഷേ ഇതുപോലെ നല്ല മനസ്സുള്ള കിറുക്കനെ കണ്ടെത്തരാൻ എൻ്റെ അച്ഛൻ ഒരിക്കലും ആവില്ല. അങ്ങനെയുള്ള എൻ്റെ ജോച്ചിനെ വിട്ടുപോകാൻ മാത്രം ഞാനൊരു നന്ദിയില്ലാത്തവളല്ല. ശ്രീ അവൻ്റെ നെഞ്ചിൽ ചാരി ഏങ്ങിക്കരഞ്ഞു. കരയാതെടൂ, അച്ഛൻ തരില്ലെന്ന് പറയായിരിക്കും, എന്നാലും എനിക്ക് ഉറപ്പുണ്ട് നീ എൻ്റെ തന്നെയാവും. ഇപ്പം എൻ്റെ കൊച്ചുമോൾ നന്നായി പഠിക്ക്. അവൾ അവനെ നോക്കി ചിരിച്ചു. ടെൻഷൻ അടിക്കാതെ പെണ്ണ്, പോരെന്നറിഞ്ഞ് നാലാംഗ്ലമാര് നിൽക്കുമ്പോൾ നീ എന്തിനാവോ ടെൻഷൻ അടിക്കുന്നത്? അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഏട്ടന്മാർ പറഞ്ഞാലുണ്ടല്ലോ. അവൾ മുഖം കൂർപ്പിച്ചു. എൻ്റെ പൊന്നു, എനിക്കെൻ്റെ അളിയന്മാരെ പറ്റി പറയാനും പാടില്ലേ? അവൻ്റെ മുഖം കീർപ്പിച്ചുള്ള നിൽപ്പ് കണ്ട് ശ്രീ ചിരിച്ചു. അളിയന്മാരുടെ ഒരേ ഒരു അളിയനല്ലേ, ഇതൊക്കെ അറിഞ്ഞ എന്താണാവോ പ്രതികരണം? ആരെതിർത്താലും കാശി എൻ്റെ കൂടെ കാണും. ആ അങ്ങോട്ട് ചെല്ല്, ബാക്കിയുള്ളവർ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുമ്പോൾ ഏട്ട അടിച്ചായിരിക്കും തീർക്കുന്നത്. പിന്നെ അവനിങ്ങോട്ട് വരട്ടെ. നിങ്ങൾ തമ്മിൽ അടിയുണ്ടാവുമോ? ഇല്ല, കെട്ടിപ്പിടിച്ച് അവനൊരു ഉമ്മ കൊടുക്കും. എന്നിട്ട് പറയും തമാശക്ക് തുടങ്ങിയ ബന്ധമല്ല. ഓർമ്മ വെച്ച നാളെ മുതൽ എൻ്റെ പെണ്ണിനെ ഞാൻ പ്രേമിക്കാൻ തുടങ്ങിയതാണ്. എനിക്കവളെ വേണമെന്ന്.
പിന്നെ നിങ്ങൾക്ക് ഓർമ്മ വെച്ച് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരിക്കും അല്ലേ?
അവൾ കളിയാക്കി പറഞ്ഞു. അതേലോ, അന്ന് നിന്നോട് ഇഷ്ടം പറഞ്ഞ ശേഷമാണ് എനിക്കുള്ള ഓർമ്മയ്ക്ക് പോയത്. ശ്രീ കൈകൊണ്ട് അവൻ്റെ ഇരുതോളിലേക്ക് മടിച്ചു.
ഒതുങ്ങിയിരിക്കും പെണ്ണേ. അയ്യോ, ഗീതേച്ച് വിളിക്കുന്നു, ഞാൻ പോട്ടെ.
അവൾ മുകളിലേക്ക് ഓടി.
ശ്രീമോളെ, രാത്രി വിളിക്കുവോ? പോയി പണി നോക്ക്, ഞാൻ വിളിക്കും.
അവൻ ഉറക്കെ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി കണ്ണിറുക്കി. ശ്രീ ചിരിയുടെ മുകളിലേക്ക് കയറിപ്പോയി. ജോ കുറച്ചു കഴിഞ്ഞാണ് അവരുടെ അടുത്തേക്ക് പോയത്.
നീ എവിടെയായിരുന്നു ജേക്കബേ?
കാശിയുടെ ചോദ്യം കേട്ട് അവൻ ശ്രീയെ ഇടങ്ങണ്ണിട്ട് നോക്കി.
അത് ഞാൻ താഴെ വരെ പോയതാ.
ജേക്കബ് ജോണിയുടെ അടുത്ത് പോയിരുന്നുകൊണ്ട് പറഞ്ഞു.
താഴെ എന്തായിരുന്നു? രണ്ടാക്കും പണി?
അടുത്തിരുന്ന ജോണി തൻ്റെ ചെവിയിൽ ചോദിച്ചു കേട്ട് ജേക്കബ് ഞെട്ടി.
എന്തു പണി?
മുഖത്തെ ഞെട്ടൽ മറച്ചു വെച്ച് ജേക്കബ് ഗൗരവത്തോടെ ജോണിയോട് ചോദിച്ചു.
എടാ പണ്ണ മോനെ, നീ എന്ന് തുടങ്ങിയതാ ഈ ലൈംബലി? കൂടെ നടന്ന് ഇങ്ങനെ പണിയൊപ്പിച്ചത് കാശി അറിഞ്ഞ അവൻ്റെ വീട്ടുകാരറിഞ്ഞ?
ജോണി ചെവിയിൽ മെല്ലെ പറഞ്ഞു കേട്ട് അരിശമെന്ന ജോ അവൻ്റെ കോളിൽ പിടിച്ച് മരത്തിന് മറവിലേക്ക് കൊണ്ടുപോയി. അതെ, ഞാനവൾ ഇഷ്ടത്തിലാണ്, ഒന്നിച്ച് ജീവിക്കാൻ തന്നെ തീരുമാനം.
ജോ, നീ എന്തായി പറയുന്നത്? ബോധമല്ലേ നിനക്ക്? കൂടെ കൊണ്ടുനടക്കാൻ നീ അവൻ്റെ പെങ്ങളെ പ്രണയിച്ച് നടക്കുന്ന അവൻ അറിഞ്ഞ?
എനിക്ക് ആ നിമിഷം ആലോചിക്കുമ്പോൾ തന്നെ പേടി തോന്നും. ശ്രീയില്ലാതെ എനിക്ക് പറ്റില്ല. ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് അവളെ പ്രണയിക്കാൻ തുടങ്ങിയതാ. അവളെന്നെ അത് വളർന്നു വളർന്ന് എത്രയും എത്തി. അവളെനിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല.
ജേക്കബെ,
ജോണി അവൻ്റെ തോളിൽ പിടിച്ചു. ജേക്കബ് കണ്ണു തുടച്ചു. നീ കാശിയോട് പറയണം.
എനിക്ക് പേടിയാണ്, എല്ലാം അറിയുമ്പോൾ അവൻ എന്നെ വിട്ടു പോകുമെന്നുള്ള പേടി.
പറയാതിരുന്ന എങ്ങനെ ജേക്കബ്? പറയണം, സമയമാവട്ടെ. അതുവരെ നീ ഇത് രസയി തന്നെ വെക്കണം. ജേക്കബ് അവനെ കൈപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു.
ഞാൻ പറയില്ലടാ, ജോണി ഉറപ്പ് നൽകി.
അളിയ, ചതിക്കരുത്, പൊട്ടത്തരത്തിന്റെ ഉസ്താദാണ് നീ. ചതിക്കില്ലളിയ. ജോണി ഇളിച്ചുകൊണ്ട് ജോയിയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് അവരുടെ അടുത്തേക്ക് പോയി. തേജസ് നിമിഷനേരം കൊണ്ട് കാശിയുടെ കൂട്ടുകാരെ കയ്യിലെടുത്തു. അവന്റെ തമാശയിൽ പൊട്ടിച്ചിരിക്കുന്ന കൂട്ടുകാരെ കണ്ട് കാശി അത്ഭുതപ്പെട്ടിരുന്നു. എല്ലാവരും മീൻ പിടിച്ച പൂഴിമണലിലൂടെ നടക്കുമ്പോൾ തേജുവിന്റെ കഴുത്തിന് പിടിച്ച് കാശി തോളിൽ കൈയിട്ടു.
എന്താണ് മോന്റെ ഉദ്ദേശം? വന്നപ്പോ തന്നെ എല്ലാവരും കയ്യിലെടുത്തല്ലോ.
പക്ഷേ എനിക്ക് നിങ്ങളെ മാത്രം കയ്യിലെടുക്കാൻ സാധിക്കുന്നില്ല.
അതെന്താ? എന്നെ കയ്യിലെടുക്കണമെങ്കിൽ നീ ലോക്കലാവണം, പക്കാ ലോക്കൽ,
കാശി പറഞ്ഞു.
ഓഹോ, അതെങ്ങനെയാണാവോ?
ആരെന്ത് പറയുന്ന ചിന്തിക്കാതെ ജീവിക്കണം തെമ്മാടിയായിട്ട്.
അയ്യോ, എനിക്കങ്ങനെയൊന്നും ജീവിക്കണ്ട, ഞാൻ നല്ലവനായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു,
തേജസ് പറഞ്ഞു.
എന്നാ മോൻ പോയി നല്ലവരായിട്ട് കൂട്ടുപിടിക്കാം. ഇവിടെ ഈ ഏരിയയിൽ കണ്ടുപോരുത്.
ഞാൻ നിങ്ങളെ വിട്ടുപോയില്ല കാശി, എനിക്ക് വേറെ ആരും ഇവിടെ അറിയില്ല.
ക്ഷമ തീരെ ഇല്ലാത്തവനാണ് ഞാൻ, മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോ.
കാശി പറഞ്ഞു കേട്ട് തേജസ് കുറച്ചുനേരം കാശി നോക്കിയതിനു ശേഷം അവൻ മറ്റൊരു ദിക്കിലേക്ക് നടന്നുനീങ്ങി. തിരിഞ്ഞു നോക്കിപ്പോന്ന് അവന്റെ കണ്ണുകളിലേക്ക് നോക്കുന്ന കാശിക്ക് ആ കണ്ണുകളോട് വല്ലാത്ത അടുപ്പമുള്ളതായി തോന്നി. കാശി അവനിൽ നിന്ന് മുഖം തിരിച്ചെങ്കിലും അകന്നു പോകുന്ന അവനെ കാണുമ്പോൾ അവൻ എന്തോ തന്നിൽ നിന്ന് വലിഞ്ഞു പോകുന്ന പോലെ തോന്നി.
അയ്യോ, തേജസ് പോയോ?
അകലേക്ക് മറിയുന്ന അവനെ നോക്കിക്കൊണ്ട് ഗീത ചോദിച്ചു.
ആന്തര കാശി, അവൻ പോയേ?
കാശിയുടെ കൂട്ടുകാർ അവനോട് ഒരുപോലെ ചോദിച്ചു.
അവനോട് ഞാൻ പോവാൻ പറഞ്ഞതാ, കുറെ നേരമായി ഓവറാക്കുന്നു.
ദേഷ്യത്തോടെ പിന്നിലേക്ക് നോക്കി പറഞ്ഞു പോകുന്ന കാശി ഫോണിൽ കളിക്കുന്ന ജാനിയുടെ ദേഹത്തെ ചെന്നിടിച്ചു. പെട്ടെന്ന് അവൾ വീഴാൻ പോയപ്പോൾ കാശി അവളെ കൈകൾ കൊണ്ട് ചുറ്റിപ്പിടിച്ചു. പക്ഷെ അവർ രണ്ടുപേരും മണലിലേക്ക് വീണു. ഉയരത്തിൽ നിൽക്കുന്ന അവർ മണലിലൂടെ താഴെ ഒഴുകുന്ന പുഴയിലേക്ക് ഉരുണ്ടു പോവുകയാണ്. പേടികൊണ്ട് ജാനിക അവനെ ഇറുകെ പിടിച്ചു. കാശിയുടെ കൈകൾ അവളെ വലയം ചെയ്തിരുന്നു. ഭയം കൂടിയപ്പോൾ ജാനിക അവന്റെ കഴുത്തിൽ പിടിച്ച് അവളിലേക്ക് അടുപ്പിച്ചപ്പോൾ കാശിയുടെ മുഖം അവളുടെ കഴുത്തിൽ അമർന്നു. അവന്റെ അതരങ്ങൾ അവളുടെ കഴുത്തിൽ ഉരസി. അവർ രണ്ടുപേരും ഒഴുക്കുള്ള വെള്ളത്തിൽ പോയി വീണു. രണ്ടുപേർക്ക് നീന്തലറിയാമെങ്കിലും അടിയൊഴുക്കുള്ള സ്ഥലമായിരുന്നു. ആഴമുള്ള സ്ഥലമായതിനാൽ മുകളിൽ നിന്ന് എല്ലാവരും പേടിയോടെ ഉറക്കെ വിളിച്ചുകൊണ്ടിരുന്നു. വെള്ളത്തിനടിയിലേക്ക് അവർ പോയിക്കൊണ്ടിരുന്നു. ശ്വാസം കിട്ടാതെ അവർ പരസ്പരം ഇറുകെ പിടിച്ചു. കാശി മുകളിലേക്ക് അവളുമായി ഉയർന്നെങ്കിലും നിലയില്ലാത്ത വെള്ളത്തിൽ അവർ ഒഴുകിപ്പോയിക്കൊണ്ടിരുന്നു. താഴേക്ക് മറ്റൊരു വഴിയിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന അവർ എല്ലാവരും ഒരുപോലെ വിളിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അവരെ രണ്ടുപേരെയും അവിടെയൊന്നും കാണാനുണ്ടായിരുന്നില്ല.
തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.